You're with SBS Radio. Find more great stories in your language at sbs.com.au.
സിഡ്നിയിൽ നിന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും പുറത്തിറങ്ങുന്ന കേരളനാദം എന്ന മാസിക ഓസ്ട്രേലിയയിലുള്ള കലാകാരന്മാർക്കും സാഹിത്യവാസനയുള്ളവർക്കും അവസരങ്ങൾ ഒരുക്കുന്നു. വർഷത്തിൽ ഒരിക്കൽ പുറത്തിറങ്ങുന്ന മാസികയുടെ 17th പതിപ്പ് കഴിഞ്ഞ ഞായറാഴ്ച സിഡ്നിയിൽ പ്രകാശനം ചെയ്തു. പ്രകാശന ചടങ്ങിൽ നിരവധി വിശിഷ്ടാതിഥികൾ പങ്കെടുക്കുകയും പല കലാപരിപാടികളും ഉൾപ്പെടുത്തിയിരുന്നു. ഒപ്പം മതങ്ങളിലും വിശ്വാസ സമൂഹങ്ങളിലും സ്ത്രീ പുരുഷ അസമത്വം നിലനിൽക്കുന്നുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു സംവാദവും ഒരുക്കിയിരുന്നു. കേരളനാദത്തിൻ്റെ ചീഫ് എഡിറ്ററും സിഡ്നി സാഹിത്യവേദിയുടെ പ്രസിഡന്റുമായ ജേക്കബ് തോമസ് മാസികയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു.
We do not intend to limit our freedom of expression by publishing only those literary materials that will please everyone. We will continue to engage in literary activities without fear or favor for the benefit of the Australian society and our community.
പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിയത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ന്യൂ സൗത്ത് വെയിൽസിലെ സെവൻ ഹിൽസ് സീറ്റിലേക്കുള്ള ലേബർ സ്ഥാനാർത്ഥി ദുർഗ ഓവനാണ്. ദുർഗ ഓവന്റെ മാതാവ് മലയാളിയും പിതാവ് ശ്രീലങ്കൻ വംശജനുമാണ്. ദുർഗ ഓവന്റെ ചെറുപ്പകാലങ്ങളിൽ ഓസ്ട്രേലിയയിൽ മലയാളം പഠിക്കാനുള്ള അവസരങ്ങൾ കുറവായിരുന്നുവെന്ന് ഓർക്കുന്നു.
There were no Malayali language schools, right? And all the Malayalis I knew spoke English. So there was no opportunity to really learn Malayalam. And my father being a Sri Lankan Tamil, and all the Sri Lankan Tamils always spoke Tamil. So I learned Tamil quite quickly because I knew that the Tamil uncles and aunties, if you wanted to listen to them, you had to speak it.
അടുത്തതായി ഒരു കവിതാരാധനമാണ് കേരളനാദത്തിൻ്റെ. എനിക്ക് തോന്നുന്നു സിഡ്നിയിലെ സാഹിത്യ സംരംഭങ്ങളുടെ ഒക്കെ, അല്ലെങ്കിൽ കലാ സാംസ്കാരിക രംഗത്ത് ഒക്കെ ഇതുപോലുള്ള കൊച്ചു കലാകാരന്മാർ, കലാകാരികൾ, എഴുത്തുകാർ വളർന്നു വരുന്നതിന് ഒരുപാട് സഹായകമാവാറുണ്ട്. ഈ കൊച്ചുകുട്ടിക്ക് ഈ വർഷത്തെ കേരളനാദത്തിൽ എഴുതിയിട്ടുമുണ്ട്. ആയിഷ ഫൈസൽ നമുക്ക് വേണ്ടി ഒരു കവിത ആലപിക്കുന്നു. മുരുകൻ കാട്ടാക്കട രചിച്ച നെല്ലിക്ക എന്ന കവിതയാണ് ഇവിടെ ആഴ്ചപ്പാടുന്നത്.
പ്രകാശന ചടങ്ങിൽ കവിതകളുടെ ആലാപനവും ഉണ്ടായിരുന്നു. പ്രകാശന ചടങ്ങിൽ നിരവധി കലാപരിപാടികൾ ഒരുക്കിയിരുന്നു. പരിപാടിയിലെ വാശിയേറിയ സംവാദം ശ്രദ്ധേയമായി മതങ്ങളിലും വിശ്വാസ സമൂഹങ്ങളിലും സ്ത്രീ പുരുഷ അസമത്വം നിലനിൽക്കുന്നുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു സംവാദം. സ്ത്രീ പുരുഷ അസമത്വം നിലനിൽക്കുന്നില്ല എന്ന നിലപാടിനോട് അനുകൂലിച്ച് രണ്ട് സ്ത്രീകളാണ് സംസാരിച്ചത്, സരസ്വതി ശശിയും സുഹ്ര ഫൈസലും.
ഇന്ന് വരയ്ക്കും ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെയൊരു സമത്വം ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. വേദങ്ങൾ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ് യുനെസ്കോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അത് രചിച്ചത് ആണുങ്ങളും പെണ്ണുങ്ങളാണ്. അതിനകത്ത് ഗാർഗി, ധാത്രി, മൈത്രി എന്നുള്ള ആൾക്കാർ അങ്ങനെയുള്ള പെണ്ണുങ്ങളും അതിനകത്ത് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നു. നമ്മളിപ്പോൾ മഹാഭാരതവും രാമായണവും എടുക്കുകയാണെങ്കിൽ അത് ഹിസ്റ്ററിയാണ്, നമ്മളുടെ എപ്പിക്സാണ്, ഭാരതത്തിൻ്റെ എപ്പിക്സാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു 8th century വരുന്ന സമയത്ത് ശങ്കരാചാര്യ ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട്, ഒരു കാവ്യം എഴുതിയിട്ടുണ്ട്, സൗന്ദര്യഗ്രഹം. ശിവശക്ത്യാ യുക്തോ ഇതി ഭവതി ശക്തഃ പ്രഭവിതും ഇത് ശക്തിയില്ലാതെ ശിവനൊന്നുമില്ല എന്നുള്ളതാണ്. ശക്തിക്ക് അത്രയും പ്രാധാന്യം കൊടുത്ത ഒരു സൗന്ദര്യ പാസ്റ്റാണ് ഞാൻ പറയുന്നത്. അതിന് മുമ്പ് കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഇവിടെ ശങ്കരാചാര്യരും മണ്ഡനീഷ കേട്ടിട്ടുണ്ടാവും, മണ്ഡനീഷയെ കൂടിയിട്ട് സംവാദം നടത്തുമ്പോൾ അവിടുത്തെ ജഡ്ജായിരുന്നത് ഭാര്യ, അവരുടെ ഭാര്യ മണ്ഡനീഷയുടെ ഭാര്യയാണ്. അതെങ്ങനെയാണ് ഒരു പെണ്ണ് വന്ന് ഒരു ജഡ്ജായിട്ട് അവിടെ ഇരിക്കുന്നത്? അപ്പോൾ അവിടെ വന്നിരുന്നത് ആ ഭാര്യയായിരുന്നു. രണ്ടുപേർക്കും പൂമാല അണിയിപ്പിച്ചിട്ട് തുടങ്ങിക്കൊള്ളുന്നവരുടെ സംവാദമാണ് പറഞ്ഞത്. ആ സംവാദത്തിൽ അവരുടെ ഭർത്താവ് തോൽക്കുന്നത് കാണാം. എങ്ങനെയാണ് തോൽക്കുന്നത് കാണുന്നത്? ഭർത്താവിൻ്റെ കഴുത്തിലിട്ടിരിക്കുന്ന മാല ഉണങ്ങാൻ തുടങ്ങി. ഉണങ്ങാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി സംവാദം നടക്കുന്നതിൽ അവരുടെ ഭർത്താവിന് ദേഷ്യം വന്നുകൊണ്ടേ. സംവാദം നടക്കുക എന്ന് പറയുമ്പോൾ അവിടെ സമചിത്തത പാലിക്കണമെന്ന് മണ്ഡനീഷയുടെ ഭാര്യ മണ്ഡനീഷയോട് ശങ്കരാചാര്യോട് പറയുന്നു. അങ്ങനെ തോറ്റ മണ്ഡനീഷയോട് ഭാര്യ പറഞ്ഞു, ശരി നിങ്ങളൊഴി. പക്ഷേ ശങ്കരാചാര്യോട് പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ ഭർത്താവിനെ തോൽപ്പിച്ചു, പക്ഷേ ഈ ജഡ്ജിനെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ സാധിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ജഡ്ജിനെ തോൽപ്പിക്കാനായിട്ട് പോയപ്പോഴാണ് ഫൈനലി സന്യാസാശ്രമമാണ് ഉച്ചത്തിലുള്ള ആശ്രമം എന്ന് പറഞ്ഞപ്പോൾ മണ്ഡനീഷയുടെ ഭാര്യ പറഞ്ഞു, എങ്കിൽ ശരി നമുക്ക് അതിനകത്ത് പോകാം. അങ്ങനെ സംബന്ധിച്ചപ്പോൾ
ഇതേ നിലപാടുള്ള സുഹ്ര ഫൈസൽ,
സ്ത്രീ പുരുഷ സമത്വം ഇസ്ലാമിൽ എന്നുള്ള വിഷയത്തിലാണ് ഞാൻ രണ്ട് വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആണിൻ്റെയും പെണ്ണിൻ്റെയും സ്ത്രീയുടെയും പുരുഷൻ്റെയും ശാരീരികവും മാനസികവുമായിട്ടുള്ള വ്യത്യാസങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് വ്യത്യസ്തമായ റോളുകളാണ് ദൈവം രണ്ടുപേർക്കും നൽകിയിട്ടുള്ളത്. ഇപ്പോൾ പെണ്ണിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ ഖുർആൻ പറയുന്നത് ഒരേ ആത്മാവിൽ നിന്ന് ഫ്രം എ സിംഗിൾ സോൾ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു എന്നാണ്. അതുപോലെ തന്നെ ആദി പാപത്തെക്കുറിച്ച് നമുക്കറിയാം, ആദവും ഹവയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ സംഭവം. അതിൽ ഖുർആനിൽ ഒരിടത്തും തന്നെ പെണ്ണിനെ ബ്ലെയിം ചെയ്തതായിട്ട് നമുക്ക് കാണാനാവില്ല. ഒരുമിച്ച് ആദവും ഹവയും ഒരുമിച്ച് ആ കനി ഭക്ഷിക്കുകയും അവരൊരുമിച്ച് കൊണ്ട് തന്നെ റിപ്പൻ്റൻസ് ചെയ്തു എന്നുമാണ് ഖുർആനിൽ പറയുന്നത്. മാത്രമല്ല പലയിടത്തും ആദവിന് നേരെ ഇര ചൂണ്ടുന്നുണ്ട്. പിന്നെ സ്വർഗം, സ്വർഗാവകാശത്തെ കുറിച്ച് പലപ്പോഴും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പുരുഷന് മാത്രമാണ് ഇസ്ലാമിലെ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ആണാവട്ടെ പെണ്ണാവട്ടെ സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ ആചരിക്കുന്ന ഏതൊരാളെയും സ്വർഗത്തിന് അവകാശികളാക്കും. മാത്രമല്ല അവരോട് യാതൊരു വിധത്തിലുള്ള അനീതിയും പ്രവർത്തിക്കുന്നതല്ല എന്ന് ഖുർആൻ ഉറപ്പു നൽകുന്നുണ്ട്. അവരെ യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനും സ്ത്രീയോട് ഖുർആൻ കാണിച്ചു.
അതേസമയം സംവാദത്തിൽ മതങ്ങളിലും വിശ്വാസ സമൂഹങ്ങളിലും സ്ത്രീ പുരുഷ അസമത്വം നിലനിൽക്കുന്നു എന്ന് വാദിച്ചത് ആനന്ദ് ആന്റണിയും ഷൈനോസ് പ്രഭാകരനുമാണ്.
എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ പോലെ മതങ്ങൾ ചീത്തയാണെന്നൊന്നുമല്ല, എല്ലാ മതങ്ങളിലും പ്രത്യേകിച്ച് മൂന്ന് മതങ്ങളിലും നോക്കുകയാണെങ്കിൽ ഇസ്ലാം, ഹിന്ദുവിസം, ക്രിസ്ത്യാനിറ്റി, അതിൻ്റെ വളരെ ലിബറേറ്റിംഗ് ആസ്പെക്ട്സ് ഉണ്ട്, അത് സൂചിപ്പിച്ചു ഉണ്ടായി. അത് സംബന്ധിച്ചുകൊണ്ട് തന്നെയാണ് സ്ത്രീപുരുഷ അസമത്വം മതങ്ങളിൽ നിലനിർത്തുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതിൽ ഒരു രീതി വളരെ കർശനപൂർവം സ്ത്രീകളെ മഹത്വം മഹത്വവൽക്കരിച്ച് സ്ഥാനത്തെത്തുകയാണ്. സ്ത്രീ ഈശ്വര തുല്യാണ്, ദേവിയാണ്, വിളക്കാണ്, മാതാവാണ്, സ്വന്തം കാട്ടിത്തരുന്നവളാണ് എന്നെല്ലാം പറഞ്ഞ ഒരു സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു. ഇതാണ് ഇത് അത്ര പലരും ചെയ്ത പരിമിത ഫലം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ സ്വാതന്ത്ര്യങ്ങൾ സ്ത്രീക്ക് നിഷേധിക്കപ്പെടുന്നു. ദേവിയാണെങ്കിൽ അതിനിപ്പം ക്വീനാണ്, എന്താണെന്ന് ചെയ്യാൻ പറ്റില്ല, നല്ല പരിമിതിയിൽ വന്നുണ്ട്, ശക്തി ഉണ്ടെങ്കിൽ തന്നെ. ഇതുപോലെ സ്ത്രീകൾക്ക് പല സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു.
ഈ വിഷയത്തിൽ ഇതേ നിലപാടെടുത്ത ഷൈനോസ് പ്രഭാകരൻ,
എല്ലാ മതങ്ങൾക്കും അവരുടേതായ വിശ്വാസ പ്രമാണങ്ങളും ആരാധനാമൂർത്തികളുമുണ്ട്. അവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിശ്വാസികൾ എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ മതങ്ങൾ നിഷ്കർഷിക്കുന്നത്. അവിടെ സ്ത്രീ പുരുഷ അസമത്വം നിലനിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം ഉണ്ട് എന്ന് തന്നെയാണ്. ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ സ്ത്രീകൾ എപ്പോൾ നിർബന്ധിയിലുണ്ടാവും, പക്ഷേ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന മേഖലകളിൽ, അതായത് അത് ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന മേഖലകളിൽ സ്ത്രീ പുരുഷ അനുപാതം നോക്കുകയാണെങ്കിൽ അവിടെ അസമത്വം കാണാൻ കഴിയും. എക്സാമ്പിൾ പറയുന്നത്, ഹിന്ദു അമ്പലങ്ങളിൽ നമ്മളൊരു പൂജാരിയെയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിൽ ഒരു പള്ളിയിൽ അമ്മയെയോ മുസ്ലിം പള്ളിയിൽ ഒരു ഉസ്താനിനെയോ കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇല്ല എന്ന് തീർത്തു പറയുന്നില്ല. മതങ്ങളും മതപ്രമാണങ്ങളും ഉണ്ടാവുന്ന കാലത്ത് തന്നെ ആൺ മേൽക്കോയ്മ നിലനിന്നിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനിക്കുന്ന ഒരു കുട്ടിക്ക് ഒന്നര മുതൽ രണ്ടര വർഷം വരെ പരസഹായമില്ലാതെ ഒറ്റക്ക് വെച്ച് നിലനിന്ന് ജീവിച്ചു പോകാനാവില്ല. അങ്ങനെയാകുമ്പോൾ ആ സാഹചര്യത്തിൽ കുട്ടിൻ്റെ അമ്മ അത്രയും കാലം അവിടെ ലോക്കായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം അമ്മമാർ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ആണുങ്ങളെക്കാൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പല മേഖലകളിലും സ്ത്രീ സാന്നിധ്യം കുറഞ്ഞ സമൂഹത്തു നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പ്രമാണങ്ങളിൽ അസമത്വം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല മതസമൂഹങ്ങളിലും കല്യാണം കഴിഞ്ഞാൽ പൊതുവെ പെണ്ണിന് അതുവരെ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം കുറയുകയാണ് പതിവ്. ആണിന് സ്വതന്ത്രമായി ചെയ്യാവുന്ന പല കാര്യങ്ങളിലും പെണ്ണിന് ചെയ്യണമെങ്കിൽ ഭർത്താവിൻ്റെയോ അല്ലെ ഭർത്തൃ വീട്ടുകാരുടെയോ അനുമതി വേണം. പല മതങ്ങളിലും ആണിന് ഒന്നിലധികം വിവാഹങ്ങൾ കഴിക്കാവുന്ന സ്ഥിതി ഉണ്ടാകുമ്പോൾ പെണ്ണിന് അതിലുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല.
സംവാദത്തിൽ വിഷയത്തെക്കുറിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും വിഷയം കൂടുതൽ പരിശോധിക്കുകയും ഉണ്ടായി. sbs.com.au